السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، ما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ نجيناكم من آل فرعون يسومونكم سوء العذاب، يذبحون أبناءكم ويستحيون نساءكم، وفي ذلكم بلاء من ربكم عظيم. സ്നേഹാദരനായ സത്യവിശ്വാസികളെ, ഖുർആൻ പഠിതാക്കളെ, പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബക്കറയിലെ 49-ാമത്തെ വചനമാണ് നാം കേട്ടത്. നമുക്കറിയാം, കഴിഞ്ഞ ആയത്തുകളിലൂടെ ബനു ഇസ്രായേൽ സമൂഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആയത്തുകളാണ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ അപാരമായ അനുഗ്രഹങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടും അവർക്കുള്ള പ്രത്യേകതകളെ സംബന്ധിച്ച് സൂചിപ്പിച്ചുകൊണ്ടും ആ ഒരു അനുഗ്രഹങ്ങളും പ്രത്യേകതകളൊക്കെ കളഞ്ഞുകുളിച്ച് തെറ്റായ വഴിയിലേക്ക് നീങ്ങിപ്പോകുന്ന സാഹചര്യങ്ങളിൽ നിന്ന് മാറി ശരിയായ വിശ്വാസത്തിലേക്ക് മടങ്ങി വരേണ്ടതുണ്ട് എന്ന കാര്യം സൂചിപ്പിച്ചതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഒരു മഹത്തായ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ആ സമൂഹം ഒരു ഘട്ടത്തിൽ നേരിട്ട കൊടിയ പരീക്ഷണങ്ങളിൽ നിന്ന്, കൊടിയ ഫിറോനും ഫിറോനിൻ്റെ ആളുകളും ഏൽപ്പിച്ച ആഘാതങ്ങളിൽ നിന്ന്, പീഡനങ്ങളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തിയ സംഭവത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരു വചനമാണിത്. അള്ളാഹു പറയുന്നു, വൈദിന ജൈനാക്കും, നിങ്ങളെ നാം രക്ഷപ്പെടുത്തിയ സന്ദർഭം, മിന്നാലി ഫിറോന, ഫിറോനിൻ്റെ ആളുകളിൽ നിന്ന്. നമുക്കറിയാം, വൈദ് എന്ന് പറഞ്ഞാൽ സന്ദർഭം. വളരെ സുപ്രധാനമായ കാര്യങ്ങളെ വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുവാനും ഓർമ്മയായിക്കൊണ്ടുമൊക്കെ വിശദീകരിക്കുന്ന ഒന്നാണ് വൈദ്. ആ സന്ദർഭം ശ്രദ്ധേയമാണ് എന്നുള്ള രീതിയിൽ. അപ്പോൾ വൈദിന ജയിനാക്കും, നിങ്ങളെ നാം രക്ഷപ്പെടുത്തിയ സന്ദർഭം. നജ്ജ എന്നുള്ള പദമാണ്, നജ്ജ യുനജ്ജി. ഖുർആൻ പല ആയത്തുകളിലൂടെയും ആ വാക്ക് അല്ലെങ്കിൽ ആ പദം ഉപയോഗിച്ചതായി കാണാൻ കഴിയും. സൂറത്ത് അൻആമിലെ 64-ാമത്തെ സൂക്തം, ഖുലില്ലാഹു യുനജ്ജീകും മിൻഹ വമിൻ കുല്ലി കർബിൻ സുമ്മാ അൻതും തുശ്രികൂൻ. അവിടെ പറയുക, അള്ളാഹു യുനജ്ജീകും മിൻഹ വമിൻ കുല്ലി കർബ്, എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ഒക്കെ രക്ഷപ്പെടുത്തുന്നത് അള്ളാഹുവാണ് എന്ന് അവിടെ സൂചിപ്പിച്ചു. നജ്ജ എന്നുള്ള വാക്ക് മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ ചരിത്രം, അല്ല ആ കാര്യങ്ങൾ ഘട്ടം വിശദീകരിക്കുന്ന, പ്രയാസമുണ്ടായ ആ ഘട്ടത്തിൽ വിശദീകരിക്കുന്ന ഭാഗത്ത് ഇങ്ങനെ കാണാം, ഒക്കദാലിക്ക നുഞ്ചിൽ മുഹ്മിനി, ഇപ്രകാരമാണ് വിശ്വാസികളെ നാം രക്ഷപ്പെടുത്തുന്നത്. അപ്പം ഇനിയും മറ്റ് സന്ദർഭങ്ങളിലൊക്കെ അത് വിശദീകരിക്കുന്ന നമുക്ക് കാണാം. അപ്പം ഏതായാലും ആ പദം ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പോൾ അള്ളാഹു രക്ഷപ്പെടുത്തിയ ആ സന്ദർഭം അത് ഓർക്കുവാൻ, അല്ലെങ്കിൽ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മിന്നാലി ഫിറൗൻ, ആരാണ്, ആരിൽ നിന്ന് രക്ഷപ്പെടുത്തി? ഫിന്നാലി ഫിറൗൻ, ഫിറൗനിൽ നിന്നെന്നാണ്. എന്താണ് ആളുകൾ ചെയ്തത്? ഫിറൗനും ഫിറൗൻ്റെ ആളുകളൊക്കെ ചെയ്തു കൂട്ടിയ ക്രൂരത. യസൂമുനക്കും, അവർ നിങ്ങളെ അനുഭവിപ്പിച്ചുകൊണ്ടിരിക്കെ, സുവല്ലതാവ്, കടുത്തതായ ഹീനമായ ശിക്ഷ. യുദ്ധബിഹൂന, അവർ അറുപോലെ നടത്തി. ദബഹ എന്ന് പറഞ്ഞാൽ അറുക്കുക, നടത്തും എന്ന് പറഞ്ഞാൽ യുദ്ധബിഹൂന അബ്നാഅക്കും, നിങ്ങളെ ആൺകുഞ്ഞുങ്ങളെ, ആൺമക്കളെ. വയസ്തഹിയൂന നിസാഅക്കും, നിങ്ങളുടെ സ്ത്രീകളെ അവർ വിടുകയും ചെയ്തു, അഥവാ അവരെ സ്ത്രീകളെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്തു. ഫീദാലിക്കും, അതിലുണ്ട് ബലാവൻ, ഒരു പരീക്ഷണം. മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള അതി മമ്പിച്ചതായിട്ടുള്ള ഒരു പരീക്ഷണം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വിശദീകരിക്കും, ഇവിടെ നമുക്ക് അറിയിച്ചിരുന്നൊരു കാര്യം, ബനു ഇസ്രായേലിൽ ഈ സമൂഹത്തിന് ഫിറോനും ഫിറോനിൻ്റെ ആളുകളും ഏൽപ്പിച്ച കൊടിയ മർദ്ദനങ്ങളും അറുവലകളിൽ നിന്നും, എത്രത്തോളം എന്ന് പറഞ്ഞ് അള്ളാഹു പറയുന്നു, നിങ്ങളുടെ പുരുഷ സന്താനങ്ങളെ, ആൺകുഞ്ഞുങ്ങളെ അറുവല ചെയ്തുകൊണ്ടും സ്ത്രീജനങ്ങളെ ജീവിക്കാൻ വിട്ടുകൊണ്ടും നിങ്ങൾക്ക് നിഷ്ഠൂര മർദ്ദനമേൽപ്പിച്ചു കൊണ്ടിരുന്ന ഫിറോവിൻ്റെ കൂട്ടരിൽ നിന്ന് നിങ്ങളെ നാം രക്ഷപ്പെടുത്തിയ സന്ദർഭം ഓർക്കുക. നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള ഒരു വലിയ പരീക്ഷണമാണ് അതിലുണ്ടായിരുന്നത് എന്ന് അവിടെ വ്യക്തമാക്കുകയാണ്. നമുക്കറിയാം, ബനു ഇസ്രായേൽ സമൂഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു ചെറിയൊരു ചരിത്രം സാന്ദർഭികമായി മനസ്സിലാക്കുന്നത് നന്നാവും. നമുക്കറിയാം ഈ ഒരു സമൂഹത്തിൻ്റെ ഒരു സമൂഹമായി അത് വളർന്നു വികസിക്കുന്നത് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹം ഈജിപ്തിലുണ്ട്. അദ്ദേഹം ഈജിപ്തിൽ അവിടെ മിസറിലെ ഈജിപ്തിലെ ധനകാര്യ മേധാവിയായിരുന്ന ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് ബനു ഇസ്രാ അഥവാ യാക്കൂബ് അലൈഹി സ്വലാം, നമുക്കറിയാം യാക്കൂബ് അലൈഹി സ്വലാമിയുടെ മറ്റൊരു പേരാണ് ബനു ഇസ്രായേൽ എന്ന്. അദ്ദേഹത്തിൻ്റെ മക്കളെയാണ് ഈ ബനു ഇസ്രാ എന്ന പേരിൽ അറിയപ്പെടുന്നത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഏതായാലും ഈജിപ്തിലേക്ക് യാക്കൂബ് അലൈഹി സ്വലാമിയും അതേപോലെ അദ്ദേഹത്തിൻ്റെ ആ മക്കളും യൂസുഫ് അലൈഹി സ്വലാമിയുടെ സഹോദരന്മാരും വന്ന് താമസിക്കുന്നുണ്ട്. അങ്ങനെ ആ നാട്ടിൽ അവർ താമസിക്കുകയും നീണ്ട ഒരു കാലഘട്ടം ആ ഒരു സമൂഹം ബനു ഇസ്രായേൽ സമൂഹം വളർന്ന് വികസിച്ച് വലിയൊരു സമൂഹമായി വലിയ സ്വാധീനമുള്ളൊരു സമൂഹമായി അവർ മാറുന്നുണ്ട്. ഏകദേശം 400 സംവത്സരങ്ങൾ കൊണ്ട് ആ കുടുംബം വലിയ വമ്പിച്ച ഒരു ജനതയായി തീർന്നു. ഇവരുടെ ഈ ജനപെരുപ്പവും അവരുടെ പാരമ്പര്യ സംസ്കാരങ്ങളും അഥവാ അവരുടെ പ്രത്യേകമായിട്ടുള്ള ആ ഒരു സംസ്കാരവും രീതിയുമൊക്കെ സ്വാഭാവികമായി ആ നാട്ടിലെ അഥവാ ഈജിപ്തിലെ അവിടുത്തെ തദ്ദേശീയരായ തദ്ദേശീയ പഴയ ആ വംശജരായ കിബിത്തികൾക്ക് സഹിക്കവയ്യാതായി. അപ്പോൾ അവർക്കെതിരെ അക്രമങ്ങളും മർദ്ദനങ്ങളും അഴിച്ചുവിട്ടു. സ്വാഭാവികമായും ആ നാട്ടിലെ വിഭാഗമെന്ന നിലക്ക് അവിടെയുള്ള ഭരണ സംവിധാനങ്ങളും എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ബനു ഇസ്രായേൽ സമൂഹത്തെ കൊടിയ മർദ്ദനങ്ങൾക്ക് വിധേയമാക്കി എന്നുള്ളതാണ്. ഇത്രത്തോളം എന്ന് പറഞ്ഞാൽ അവർ അടിമകളാക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. തികച്ചും പിന്നെ മൃഗീയമായിട്ടുള്ള ഒരു പെരുമാറ്റ രീതിയായിരുന്നു. മൃഗങ്ങളോടൊന്ന് പോലുമുള്ള ഒരു പെരുമാറ്റ രീതി, മാത്രമല്ല കണക്കറ്റ മർദ്ദനങ്ങൾക്കും യാതനകൾക്കും അവർ ഇരയായി എന്നുള്ളതാണ്. അപ്പോൾ ആ ഈ സമൂഹത്തിനുണ്ടായ പിന്നെ പ്രയാസങ്ങളെ വിശദീകരിക്കുന്ന ബൈബിൾ, ആ ബൈബിളിലെ പുറപ്പാട് പുസ്തകം 1:3 ആ ഭാഗം വിശദീകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സൂറത്തുൽ ഖസസ് 4-ാമത്തെ വചനം അതിൻ്റെ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളിലും സുദീർഘമായ ആ കാര്യം നമുക്ക് വിശദീകരിച്ചിരുന്നു. ഇൻഷാല്ലാ ആ ഭാഗം ഒന്ന് വായിച്ചാൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. ഏതായാലും ഈ ഒരു സമൂഹത്തെ ബനു ഇസ്രായേൽ സമൂഹത്തിൻ്റെ കൊടിയ പിന്നെ പീഡനങ്ങൾ ഉണ്ടാകുന്നൊരു ഘട്ടമാണ്. അപ്പം ഇവിടെ ഈ ആയത്ത് സൂചിപ്പിക്കുന്നത് ഫിറൗനും ഫിറൗൻ്റെ ആളുകളും നിന്നുണ്ടായിട്ടുള്ള കൊടിയ പീഡനം എന്നവിടെ സൂചിപ്പിച്ചു. അപ്പം ആരാണ് ഫിറൗൻ? നമുക്കറിയാം സാധാരണ ഒരു വ്യക്തിയായിട്ടാണ് ആളുകൾ സാധാരണ ഫിറൗനെ മനസ്സിലാക്കാറുള്ളത്. യഥാർത്ഥത്തിൽ ഫിറൗൻ എന്നത് ഒരു വ്യക്തിയുടെ ഒരു പേരല്ല, മറിച്ച് ഈജിപ്തിലെ ഒരു ഭരണാധിപന്മാരെ ആ ഭരണ സംവിധാനങ്ങളെ ഭരണാധിപന്മാരെയൊക്കെ ഉപയോഗിക്കുന്ന ഒരു പേരാണ് ഫറവമാർ ഫിറൗൻ എന്നത്. ഏതുപോലെ എന്ന് പറഞ്ഞാൽ ഈ റോമിലെ ഭരണാധിപന്മാർ കൈസർ എന്നും പേർഷ്യയിലെ ഭരണാധിപന്മാർ കിസ്ര എന്നും അല്ലെങ്കിൽ യമനിലെ രാജാക്കന്മാർ തുബ്ബഹ് രാജവംശം എന്നൊക്കെ സാധാരണ പറയാറുണ്ട്. ഇതുപോലെ ഈജിപ്തിലെ ഭരണാധിപന്മാർ അവർ അറിയപ്പെട്ടിരുന്ന ഒന്നാണ് ഫറവമാർ എന്നുള്ള രീതിയിൽ. അപ്പോൾ ആ ഒരു ഫറവ പരമ്പരയിലെ മൂസാ നബി അലൈഹി സ്വലാം അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിലെ ഒരു ഫിറോൻ, ആ ഫിറോവിൻ്റെ കാലത്ത് നടത്തിയ വമ്പിച്ചതായിട്ടുള്ള വലിയ കൊടിയ പിന്നെ നിഷ്ഠൂരമായിട്ടുള്ള ഒരു പീഡനത്തെ സംബന്ധിച്ചാണ് ഇവിടെ വിശദീകരിക്കുന്നത്, നമുക്ക് വ്യക്തമാക്കി തരുന്നത്. എന്താണ്? അവരിലെ ആൺകുഞ്ഞുങ്ങളെ കൊന്നുകളയുക. അപ്പോൾ ആൺകുഞ്ഞുങ്ങളെ കൊന്നുകളയുക, പെൺകുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ സ്ത്രീകളെ പിന്നെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്ന ഒരു രീതി. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലാണ് മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനനം ഉണ്ടാകുന്നത്. സ്വാഭാവികമായും ബനു ഇസ്രായേലിൽപ്പെട്ട ആ ഒരു ആൺകുഞ്ഞാണെങ്കിൽ കൊല്ലപ്പെടേണ്ട അല്ലെങ്കിൽ ആ നാട്ടിലെ രീതി അനുസരിച്ച് കൊല്ലപ്പെടേണ്ട പിന്നെ കുട്ടിയായിരുന്നു, വ്യക്തിയായിരുന്നു മൂസാ നബി അലൈഹി സ്വലാമയുടെ ആ കാലഘട്ടം. അപ്പോൾ ഇവിടെ ആ മൂസാ നബി അലൈഹി സ്വലാമയുടെ ഉമ്മ അവർക്ക് ഈ കുഞ്ഞിനെ ഒരു പെട്ടിയിലിടാനും പെട്ടകത്തിലാക്കി നൈൽ നദിയിൽ ഒഴുക്കി വിടാനുമുള്ള ഒരു തോന്നൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഭാഗം സൂറത്തു ത്വഹയിൽ വ്യക്തമാക്കുന്നുണ്ട്. ആ ഉമ്മാക്ക് ആ കുഞ്ഞിനെ പിന്നെ ഇതിലിടാനും പെട്ടകത്തിലിടാനും അങ്ങനെ ആ പെട്ടകം ആ പെട്ടി അത് പിന്നെ നൈൽ നദിയിൽ ഒഴുകുന്നതും ആരുടെ കൈകൾ കൊണ്ടാണോ കൊല്ലപ്പെടാൻ വിധിക്കപ്പെട്ടത് ആ വ്യക്തിയുടെ കൈകളിലൂടെ തന്നെ ആ വ്യക്തി പിന്നെ സംവിധാനത്തിലൂടെ മൂസ നബി അലൈഹി സ്വലാം അവിടെ വളർന്നതായി നമുക്ക് കാണാൻ കഴിയും. അതും ചരിത്രത്തിൻ്റെ ഭാഗമാണ്, സുദീർഘമാണ് ചരിത്രം. ഇൻഷാല്ലാ പിന്നെ നമുക്കറിയാം സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ ആ ഭാഗം കൂടുതലായി വിശദീകരിക്കുന്നില്ല. ആ കാര്യങ്ങളൊന്ന് നമ്മൾ വായിച്ച് മനസ്സിലാക്കുക. ഏതായാലും പിന്നീട് ഈ പറയുന്ന മൂസ നബി അലൈഹി സ്വലാം വളരുന്നു, പ്രവാചകനാകുന്നു, അങ്ങനെ പിന്നെ നുബുവത്തും റിസാലത്തും ഒക്കെ ലഭിക്കുകയും അങ്ങനെ പിന്നീട് മൂസ നബി അലൈഹി സ്വലാമിലൂടെ തന്നെ അത്ഭുതകരമായ രീതിയിൽ ബനു ഇസ്രായേൽ രക്ഷപ്പെടുന്ന പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്ന സംഭവം അടുത്ത ആയത്തുകളിലൂടെ നമുക്ക് വിശദീകരിക്കുന്നതായി കാണാൻ കഴിയും. അപ്പോൾ ഏതായാലും ഈ ഒരു വലിയ പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ രക്ഷപ്പെടുത്തിയാണ്. ഒരു കാര്യം നമ്മളവിടെ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്, ഒരു സമൂഹം എന്ന നിലക്ക് ആ സമൂഹത്തിൻ്റെ വളർച്ചയും ഉയർച്ചയും അല്ലെങ്കിൽ അവരുടെ സ്വാധീനങ്ങളും വളർന്നു വന്നാൽ മറ്റൊരു സമൂഹത്തിന് അതൊരു പിന്നെ ഭീഷണിയെന്നോ അല്ലെങ്കിൽ അത് അവരുടെ പിന്നെ നിലനിൽപ്പിന് അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾക്കും ഭീഷണിയാണ് എന്നോ ഇവരുടെ സ്വാധീനം അവിടെ വർദ്ധിക്കും എന്നുള്ള ആ ഒരു ധാരണയിൽ നിന്ന് മറ്റൊരു സമൂഹത്തെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു രീതി ഇക്കാലഘട്ടത്തിലും കാണാൻ കഴിയും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമൂഹം ആ സമൂഹത്തിൻ്റെ വളർച്ചയും ഉയർച്ചയും വികാസവും അല്ലെങ്കിൽ ആ സമൂഹം വളർന്നു വന്നാൽ സ്വാധീനം ആ സമൂഹത്തിന് സ്വാധീനം ലഭിക്കും, അത് നമ്മുടെ പിന്നെ ഇതിന് ഭീഷണിയാണ് എന്നുള്ള രീതിയിൽ വംശീയതയും വർഗീയതയും വിഭാഗീയതയുടെ പേരിൽ പല രീതിയിൽ ഒരു സമൂഹത്തെ ഉന്മൂലനം ചെയ്യുന്ന രീതി ഇക്കാലഘട്ടത്തിലും പിന്നെ നമുക്ക് കാലഘട്ടത്തിലും നടപ്പാക്കുന്ന ഒരു രീതി ഒരു പിന്നെ നമുക്ക് കാണാൻ കഴിയും. ഫിറോവിൻ്റെ കാലഘട്ടത്തിൽ ഈ ഒരു സമൂഹത്തെ അടിസ്ഥാനം തന്നെ ജനിക്കാനുള്ള അല്ലെങ്കിൽ ആ ഒരു സമൂഹത്തിൻ്റെ വളർച്ച തന്നെ മുളയിലേ നുള്ളിക്കളയുന്ന രീതിയായിരുന്നു ആ കാലഘട്ടം നടപ്പാക്കിയെങ്കിൽ ഇന്ന് പല രീതിയിലും പല പദാവലികളിലൂടെ വംശഹത്യകളും പൗരന്മാരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയും പൗരത്വം പോലും നിഷേധിക്കപ്പെടുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ വിവിധ പിന്നെ രീതിയിലൊക്കെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വ്യത്യസ്ത രീതികൾ നമുക്ക് ഇന്ന് കാണാൻ കഴിയും. അപ്പോൾ അന്ന് അത് വേറെ രീതിയിലായിരുന്നു, വംശഹത്യയുടെ വേറെ രീതിയിലാണ് എങ്കിൽ ഇന്ന് മറ്റൊരു രീതിയിൽ ഈ രീതി നടപ്പാക്കുന്ന രീതി നമുക്ക് കാണാൻ കഴിയും. ഏതായാലും ഈ സമൂഹത്തിന് മൂസ നബി അലൈഹി സ്വലാമിയുടെ കാലഘട്ടത്തിലുണ്ടായ ഈ സംഭവത്തിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് രക്ഷപ്പെടുത്തിയ കാര്യമാണ് ഈ ആയത്തിൽ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. അപ്പൊ അവിടെ ഉപയോഗിച്ചത് വഫീ ദാലിക്കും ബലാഉൻ, ഇത് നിങ്ങൾക്ക് വലിയൊരു പരീക്ഷണമാണ് എന്നാണ്. ബലാ എന്നാൽ പരീക്ഷണം എന്നാണ്. വലനബ്ലുവന്നകും, അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായി പരീക്ഷണം എന്ന് പറഞ്ഞാൽ തിന്മയിലാണ് ഈ വാക്ക് അധികം ഉപയോഗപ്പെടാറുള്ളതെങ്കിലും എന്ന് പറഞ്ഞാൽ പ്രയാസത്തിൻ്റെ ആ ഒരു ഘട്ടത്തിലാണ് പരീക്ഷണം എന്നുള്ള രീതിയിൽ അത് ഉപയോഗിക്കപ്പെടാറുണ്ടെങ്കിലും നന്മയുടെ ഘട്ടങ്ങളിലും ഇത് എന്ത് ചെയ്യുന്നു ഉപയോഗിക്കപ്പെടാറുണ്ട്. ഏതുപോലെ എന്ന് പറഞ്ഞാൽ നന്മ കൊണ്ടും തിന്മ കൊണ്ടും നിങ്ങളെ പരീക്ഷിക്കും. വലന്റെ പുരുവന്നക്കും വിഷറി വൽഹൈരി ഫിത്തനത്ത്, നന്മ കൊണ്ടും തിന്മ കൊണ്ടും നിങ്ങളെ പരീക്ഷിക്കുമെന്ന് ഖുർആൻ നമുക്ക് വ്യക്തമാക്കി തരുന്നു. പറഞ്ഞാൽ തിന്മ കൊണ്ടുള്ള പരീക്ഷണമാണ് എങ്കിൽ അത് ക്ഷമിക്കുകയും നന്മ കൊണ്ടുള്ള പരീക്ഷണമാണ് എങ്കിൽ അത് നന്ദിയുമായിരിക്കും. എന്ന് പറഞ്ഞാൽ നന്മ മുഖേനയുള്ളതിൽ നന്ദിയുമായിരിക്കും പരീക്ഷണം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഇതനുസരിച്ച് ദാലിക്കും ബല എന്ന വാക്യത്തിന് രണ്ട് പ്രകാരത്തിലും വ്യാഖ്യാനം നൽകപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇവിടെ ഫിറോവിൻ്റെ കൂട്ടർ നിങ്ങൾക്കടുത്ത ശിക്ഷ അനുഭവിക്കുകയും നിങ്ങളുടെ മക്കളെ അറുകൊല ചെയ്യുകയും ചെയ്തതിൽ നിന്ന് നിങ്ങളുടെ ക്ഷമയും സഹനവും പരിശോധിക്കാനുള്ള ഒരു പരീക്ഷണമായിരുന്നു. അതോടൊപ്പം തന്നെ ഫിറോവിൻ്റെ ആളുകളിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തിയത് നിങ്ങളുടെ നന്ദി അള്ളാഹുവിനോട് എത്രമാത്രം നിങ്ങൾ നന്ദിയുണ്ട് എന്ന് പിന്നെ പരിശോധിക്കാനുള്ള ഒരു പരീക്ഷണം ഓർമ്മിപ്പിച്ച പരീക്ഷണമായിരുന്നുവെന്നും വ്യക്തമാണ്. അപ്പോൾ പരീക്ഷണങ്ങളിൽ പ്രയാസങ്ങളിൽ ക്ഷമിക്കുകയും അതേപോലെ തന്നെ അതിനുള്ള പിന്നെ രക്ഷപ്പെടുത്തിയതിൽ നന്ദി കാണിക്കാനുള്ള ഒരു കാര്യമായിട്ടും അതത് ഒരു പരീക്ഷണമായിരുന്നു എന്നും വ്യക്തമാക്കുകയാണ്. അടുത്ത ആയത്തിൽ ആ രക്ഷപ്പെടുത്തിയ വിധത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. ഏതായാലും കാര്യങ്ങളെ കൂടുതൽ പഠിക്കുക, മനസ്സിലാക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.